പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ചരിത്രത്തിൻ്റെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പഠനം സോളമൻ രാജാവിനെ കുറിച്ചായിരുന്നു. ഇസ്രായേൽ ജനത്തെ മഹത്വത്തിൻ്റെ ഉച്ചകോടിയിലെത്തിച്ച സോളമൻ. പക്ഷേ സോളമൻ്റെ മരണത്തിന് ശേഷം ഇസ്രായേൽ രണ്ട് രാജ്യമായി പിളർന്നു. അതിൻ്റെ ചരിത്രം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 12 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണും. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ഈ രാജ്യം രണ്ടായി പിളർന്ന് രണ്ട് രാജ്യങ്ങളായി നിൽക്കുന്ന ആ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടമാണ്. ആദ്യഘട്ടം ജെറുബോവാം ഒന്നാമൻ രാജാവ് മുതൽ ആഹാബ് രാജാവ് വരെയുള്ള കാലം. കൃത്യമായി പറഞ്ഞാൽ BC 931 മുതൽ 853 വരെയുള്ള കാലം. ഇതിൻ്റെ ചരിത്രം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 5 അധ്യായങ്ങളാണ് നമ്മളിന്ന് പഠന വിഷയമാക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പഠനങ്ങളിൽ നമ്മൾ കണ്ടു, ദാവീദിൻ്റെയും സോളമൻ്റെയും കാലത്ത് ഇസ്രായേൽ ഒരു വലിയ ജനതയായി ശക്തമായ രാജ്യമായി തീർന്നുവെന്ന്. ഇസ്രായേലിൻ്റെ ചിത്രം, ദാവീദിൻ്റെയും സോളമൻ്റെയും കാലത്തെ ഇസ്രായേലിൻ്റെ ചിത്രം നോക്കിയിട്ട് കാണാം. വടക്ക് ഹെർമോൻ മല മുതൽ താഴേക്ക് എസിയോൻ ഗേബർ വരെ, അല്ലെങ്കിൽ ഏലാത്ത് തുറമുഖം വരെ, അറേബ്യൻ മരുഭൂമി അടക്കം, നമുക്ക് യൂഫ്രട്ടീസ് നദിയുടെ തീരം വരെ ഉള്ള പ്രദേശങ്ങൾ ദാവീദിൻ്റെ സാമ്രാജ്യത്തിൽ പെടുമായിരുന്നു. അന്ന് ചുറ്റുമുണ്ടായിരുന്ന ഫിലിസ്തീനെയും അമ്മോന്യരെയും മൊവാബ്യരെയും, എന്തിന് സിറിയയെ പോലും തോൽപ്പിച്ച് സാമ്രാജ്യത്തോട് ചേർക്കാനായിട്ട് ദാവീദിനും സോളമനും കഴിഞ്ഞു. പക്ഷേ സോളമൻ്റെ മരണത്തിന് ശേഷം ഈ രാജ്യം രണ്ടായി പിളർന്നു. അടുത്ത മാപ്പിൽ നമ്മൾ പിളർന്ന രാജ്യത്തിൻ്റെ ചിത്രം കാണും. സോളമൻ്റെ വലിയ സാമ്രാജ്യം, ഈ ദീർഘമായ രാജ്യം രണ്ടായി പിളരുന്നു. നടുവിൽ വടക്കുള്ള ഗോത്രങ്ങൾ ഒരുമിച്ച് ഒരു രാജ്യമായി തീരുന്നു. 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങൾ വടക്കൻ ഗോത്രങ്ങൾ എന്നറിയപ്പെടും. തെക്ക് യൂത ഗോത്രം, യൂതാഗോത്രത്തോട് ചേർന്ന് ബെഞ്ചമിനും, ഇങ്ങനെ രണ്ട് രാജ്യങ്ങളായി പിളരുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ പിളർപ്പിൻ്റെ കാരണം? എന്താണ് അതിന് ശേഷം സംഭവിച്ചത്? ബൈബിൾ തന്നെ വളരെ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 12 അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഈ പിളർപ്പിൻ്റെ ചിത്രം വിശദമായി അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ 2-3 വാക്യങ്ങൾ വായിക്കട്ടെ. ഇസ്രായേൽ ജനം തന്നെ രാജാവാക്കുന്നതിന് ഷെക്കമിൽ സമ്മേളിച്ചതിനാൽ രെഹോബോവാം അവിടെ വന്നു. സോളമന്റെ മരണത്തിന് ശേഷം മകനായ രെഹോബോവാം രാജാവാകാൻ വരികയാണ്. നെബാത്തിന്റെ പുത്രനായ ജെറുബോവാം ഇത് കേട്ട ഉടനെ ഈജിപ്തിൽ നിന്ന് മടങ്ങിയെത്തി. സോളമൻ രാജാവിൽ നിന്ന് ഒളിച്ചോടിയ അവൻ ഇതുവരെ ഈജിപ്തിലായിരുന്നു. ഇസ്രായേൽ ജനം അവനെ ആളയച്ചു വരുത്തി. ജെറുബോവാമും ഇസ്രായേൽ ജനവും രെഹോബോവാമിന്റെ അടുത്തു വന്നു പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചത് ഭാരമേറിയ നുകമാണ്. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വച്ച നുകത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം, ഞങ്ങൾ അങ്ങയെ സേവിക്കാം. രാജാവായി വാഴാൻ വന്ന രെഹോബോവാമിൻ്റെ മുമ്പിൽ ജനങ്ങൾ വെച്ച നീതിപൂർവകമായ ഒരു അഭ്യർത്ഥന, നികുതി ഭാരം കുറച്ചു തരണം, അടിമവേല ഇളവ് ചെയ്യണം, ഞങ്ങളുടെ നുകത്തിൻ്റെ ഭാരം ലഘൂകരിക്കണം. ഈ അഭ്യർത്ഥനയിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്. സോളമൻ്റെ കാലത്ത് ഇസ്രായേൽ അതിൻ്റെ മഹത്വത്തിൻ്റെ ഉച്ചകോടിയിലെത്തി എന്ന് പറയുമെങ്കിലും ആ മഹത്വത്തിലേക്ക് പ്രയാണം ചെയ്ത യാത്രാമധ്യേ അനേകം ആളുകൾ ചവിട്ടി അരയ്ക്കപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക്, മഹത്വത്തിൻ്റെ ഉച്ചകോടിയിലേക്കുള്ള സോളമൻ്റെ ആ വിജയ ഘോഷയാത്രയിൽ അവൻ്റെ രഥങ്ങൾക്കടിയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ പ്രതിഷേധം ഒരു എരിയുന്ന അഗ്നിപർവ്വതം പോലെ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോളമൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ചില സൂചനകൾ വിശുദ്ധ ഗ്രന്ഥകാരൻ നൽകിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 11 അധ്യായം 14 വാക്യത്തിൽ ഇങ്ങനെ കാണും, കർത്താവ് ഏദോമ്യനായ ഹദാദിനെ സോളമനെതിരായി തിരിച്ചുവിട്ടു. ഏദോമിലെ രാജകുമാരനായിരുന്നു ഹദാദ്. ആ ഹദാദ് പിന്നീട് സോളമൻ്റെ വാർദ്ധക്യമായപ്പോൾ തിരിച്ചു വന്ന് ഏദോമിൽ സോളമനെതിരെ കലാപമുയർത്തുന്നതായിട്ട് കാണും. 11 അധ്യായം 23 വാക്യം, ഏലിയാദായുടെ മകൻ റസോണിനെയും ദൈവം സോളമന്റെ എതിരാളിയാക്കി. അവസാനം 26 മുതലുള്ള വാക്യങ്ങളിൽ നെബാത്തിന്റെ മകനായ ജെറോബോവാം രാജാവിനെതിരെ കരമുയർത്തി. അടിമ വേലയുടെ തലവനായിരുന്നു ജെറോബോവാം. അങ്ങനെ സോളമന്റെ മരണത്തിന് മുമ്പ് തന്നെ ഇസ്രായേലിൽ സോളമനെതിരായിട്ടുള്ള കലാപങ്ങൾക്ക് ആരംഭം കുറിച്ചിരുന്നു. സോളമന്റെ മരണത്തോടുകൂടി ഈ നീറിപ്പുകഞ്ഞിരുന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. അത് ഒഴിവാക്കാൻ സാധ്യതയുണ്ടായിരുന്നു രഹബോവാം അല്പം വിവേകത്തോടുകൂടി പെരുമാറിയിരുന്നെങ്കിൽ. ജനങ്ങൾ രഹബോവാമിനെ സേവിക്കാൻ സന്നദ്ധമായിരുന്നു. സേവിക്കാൻ സന്നദ്ധമായി എന്ന് പറയുന്നത് തന്നെ ശ്രദ്ധേയമാണ്. ആരുടെയും അടിമകളായിരിക്കാൻ ആഗ്രഹിക്കാതെ, നട്ടെല്ലു വളയ്ക്കാതെ, മുട്ടുമടക്കാതെ സ്വതന്ത്രരായ മനുഷ്യരായി ദൈവത്തിൻ്റെ മക്കളായി വളരാൻ വേണ്ടിയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത്, അവർക്ക് മോചനം നൽകിയത്, ആരുടെയും അടിമകളാകാതിരിക്കാൻ. പക്ഷെ ഇവിടെ രാജാവിന് സ്വയം അടിയറ വെക്കാൻ ജനങ്ങൾ തയ്യാറാവുകയാണ്. പക്ഷെ അടിയറ വയ്ക്കാൻ തയ്യാറാകുന്നവനെ അടിച്ചമർത്തുന്ന മനോഭാവമാണ് രാജാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. തൊഴാൻ കുനിയുന്നവനെ തൊഴിക്കുന്ന, മുമ്പിൽ മുട്ടുമടക്കുന്നവനെ തലയിരിച്ചവിട്ടുന്ന ആ മനോഭാവമായിരുന്നു രാജാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. പലപ്പോഴും പല അധികാരികളുടെയും മനോഭാവം ഇന്നും ഇതൊക്കെ തന്നെയാണല്ലോ. രഹബോവാമിനോട് ജനങ്ങൾ പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചത് ഭാരമേറിയ നുഖമാണ്. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വെച്ച നുഖത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം. സോളമൻ ജ്ഞാനിയായിരുന്നു, ശക്തനായിരുന്നു. അതുകൊണ്ട് കുറെയെല്ലാം ജനവികാരത്തെ മാനിക്കാനോ അടിച്ചമർത്താനോ സാധിച്ചു. പക്ഷേ സോളമന്റെ മകൻ അപ്പൻ്റെ 10-ൽ 1 ജ്ഞാനമോ വിവേകവും ഇല്ല, പക്ഷേ 10-2 അഹങ്കാരമുള്ളവനായിരുന്നു. അതുകൊണ്ട് സോളമൻ രാജാവിൻ്റെ ജ്ഞാനികളായ പ്രായമുള്ള ഉപദേഷ്ടാക്കളുടെ ഉപദേശം തിരസ്കരിച്ചുകൊണ്ട് തൻ്റെ കൂടെ വളർന്ന ചെറുപ്പക്കാരുടെ ഉപദേശം രഹബോവാം സ്വീകരിച്ചു. 12:13-14 വാക്യങ്ങൾ, മുതിർന്നവർ നൽകിയ ഉപദേശം അവഗണിച്ച് രാജാവ് ജനത്തോട് പരുഷമായി സംസാരിച്ചു. യുവാക്കളുടെ ഉപദേശമനുസരിച്ച് അവൻ പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള മുഖം വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ നിങ്ങളെ മുൾചാട്ട കൊണ്ടടിക്കും. അടിച്ചമർത്താനുള്ള തീരുമാനമാണ് അധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അധികാരത്തിൻ്റെ ഗർവ്, അഹങ്കാരം, അതുകൊണ്ട് മത്തുപിടിച്ച രഹബോവാമിന് ജനവികാരത്തെ അറിയാനോ മാനിക്കാനോ ദൈവത്തിൻ്റെ കൽപ്പനയെ അംഗീകരിക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് സംഭവിച്ചത് വലിയൊരു ദുരന്തമാണ്. 16 വാക്യം, രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട ജനം പറഞ്ഞു, ദാവീദുമായി ഞങ്ങൾക്ക് എന്തു ബന്ധം? ജെസയുടെ പുത്രനിൽ ഞങ്ങൾക്കെന്ത് അവകാശം? ഇസ്രായേലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുക, ദാവീദേ നീ നിന്റെ കുടുംബം നോക്കിക്കൊള്ളുക. അനന്തരം ഇസ്രായേൽ ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. അങ്ങനെ ഒരു വലിയ പിളർപ്പുണ്ടായി, വലിയ കലാപമായി. ഇസ്രായേൽ ജനം ഒന്നടങ്കം, യൂദാ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവും ഒഴികെ ബാക്കി 10 ഒന്നടങ്കം വേർപെട്ടുപോയി. ഭൂരിഭാഗം അവരുടെ കൂടെയായിരുന്നു. പക്ഷേ വേർപെട്ടു പോയവർ സ്വതന്ത്രമായി നിൽക്കുകയല്ല. എങ്ങനെയോ രാജഭരണം സമൂഹത്തിലേക്ക് കടന്നു വന്നു. ഇനി രാജാവിനെ കൂടാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വന്നു. രഹബോവാമിൻ്റെ മുഖം ദുർവഹമാണെന്ന് കരുതി തള്ളിയവർ വലിയൊരു മുഖമാണ് തങ്ങളുടെ ചുമലിൽ എടുത്തു വെക്കുക. സോളമന്റെ അടിമത്തലവനായിരുന്ന ജെറോബോവാം ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്നു. ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ കാരണമുണ്ടായിരുന്നു അഹിയ പ്രവാചകൻ. ജെറോബോവാമിനെ ഇസ്രായേലിൻ്റെ രാജാവാകാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഒരു പ്രതീകാത്മക പ്രവൃത്തിയിലൂടെ എടുത്തു കാണിച്ചിരുന്നു. രാജാക്കന്മാരുടെ 1 11:11 31 വാക്യത്തിലാണ്. അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കിയെടുത്ത് 12 കഷ്ണങ്ങളായി കീറി അവൻ ജെറോബോവാമിനോട് പറഞ്ഞു, 10 നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സോളമന്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് 10 തരും. ഇപ്പോൾ ദൈവം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചതാണ് ജെറോബോവാമിനെ ഈ ഗോത്രങ്ങളുടെ നേതാവാക്കാൻ. പക്ഷേ ഇവർക്ക് സംഭവിക്കുന്നത്, ജെറോബോവാം തലവനായി കഴിഞ്ഞപ്പോൾ മറ്റൊരു രാജഭരണം, മറ്റൊരു ആധിപത്യം അവരുടെ മേൽ കടന്നു വരികയാണ്. 10 ഒരുമിച്ച് ജെറോബോവാമിനെ രാജാവായി വാഴിച്ചു. അങ്ങനെ ഇസ്രായേൽ എന്ന ഒരു രാജ്യം നിലവിൽ വന്നു. മറ്റു 2 ഒരുമിച്ച് യൂദ എന്ന പേരിലും നിലനിന്നു. ജെറോബോവാമിന് അറിയാമായിരുന്നു ദാവീദിൻ്റെ ഗോത്രത്തെയാണ് ദൈവം രാജ്യഭരണത്തിനായി തിരഞ്ഞെടുത്തിരുന്നത്. യഥാർത്ഥത്തിൽ രാജവംശമായി ദാവീദിൻ്റെ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തു. താൻ അപ്രകാരമൊരു തിരഞ്ഞെടുപ്പിന് അർഹനായി തീർന്നിട്ടില്ല എന്ന്. തനയുമല്ല, സോളമൻ ജെറൂസലമിൽ ദേവാലയം നിർമ്മിച്ചതോടുകൂടി ജനങ്ങളുടെ ശ്രദ്ധ ജെറൂസലമിലേക്ക് തിരിഞ്ഞിരുന്നു. അതുകൊണ്ട് ആളുകൾ ജെറൂസലത്തേക്ക് പോവുകയും തന്നെ ഉപേക്ഷിച്ച് വീണ്ടും യൂദായോട് ചേരുകയും ചെയ്യും എന്നവർ ഭയന്നു. അതുകൊണ്ട് ജെറുബ്ബാം ഒരു കാര്യം ചെയ്തു. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ രാജാവ് ഒരു ഉപായം കണ്ടുപിടിച്ചു. സ്വർണം കൊണ്ട് രണ്ട് കാളക്കുട്ടികളെ നിർമ്മിച്ചിട്ട് അവൻ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ജെറൂസലമിലേക്ക് പോകേണ്ട, ഇസ്രായേൽ ജനമേ, ഇതാ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ദേവന്മാർ. അവൻ അവയിലൊന്നിനെ ബഥേലിലും ഒന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഇത് പാപമായി തീർന്നു. ബഥേലിലെയും ദാനിലെയും പ്രതിഷ്ഠകളുടെ അടുത്തേക്ക് ജനം പോയിക്കൊണ്ടിരുന്നു. എവിടെയാണ് ബഥേൽ, എവിടെയാണ് ദാൻ? ഈ മാപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്തായിരുന്നു ജെറുബ്ബാമിന്റെ പദ്ധതിയെന്ന്. ബഥേൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, ബഥേൽ ഇവിടെ തെക്കേ അതിർത്തിയിലാണ്. ഈ വര നോക്കൂ, ഇതാണ് അതിര്, ഇവിടെയാണ് ബഥേൽ. ഇവിടെ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാത്രം തെക്കാണ് ജെറൂസലം. അപ്പോഴും ജനങ്ങൾ ജെറൂസലമിലേക്ക് പോകാതിരിക്കാൻ തെക്കേ അതിർത്തിയിൽ ബഥേൽ നഗരത്തിൽ ഒരു വിഗ്രഹത്തെ സ്ഥാപിച്ചു. ബഥേൽ ഒരു പുരാതന തീർത്ഥാടന കേന്ദ്രമായിരുന്നു, ആലയമായിരുന്നു. അവിടെ വെച്ചാണ് യാക്കോബിന് ദൈവം പ്രത്യക്ഷപ്പെടുകയും യാക്കോബ് അവിടെ ഒരു കല്ല് സ്ഥാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഭവനം എന്ന പേരിൽ ബഥേൽ എന്ന് പേരിടുകയും ചെയ്യുക. തെക്കേ അതിർത്തിയിൽ മാത്രമല്ല, അങ്ങ് വടക്കേ അതിർത്തിയിലും ദാൻ എന്ന പട്ടണത്തിലും ജെറുബ്ബാം ഒരു വിഗ്രഹം സ്ഥാപിച്ചു. അപ്പോൾ വടക്കേ അതിർത്തിയിൽ വടക്കുള്ളവർ തെക്കോട്ട് വരേണ്ട കാര്യമില്ല, തെക്കുള്ളവർ വടക്കോട്ട് പോകേണ്ട കാര്യമില്ല, രണ്ടുകൂട്ടും ജെറൂസലമിലേക്ക് പോകേണ്ടതുമില്ല. അപ്പോൾ അങ്ങ് വടക്കേ അതിർത്തിയിലും തെക്കേ അതിർത്തിയിലും രണ്ട് പ്രതിഷ്ഠകൾ. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമാണ്. രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രീയം മതത്തെ കരുവാക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. എപ്രകാരമാണ് മതാത്മക ചിന്ത, മതാത്മകമായ സംവിധാനങ്ങൾ രാഷ്ട്രീയത്തിന്, രാഷ്ട്രീയ ശക്തികൾക്ക്, അധികാരികൾക്ക് പിന്തുണ നൽകുന്നത്, എപ്രകാരമാണ് രാഷ്ട്രീയ ശക്തികളും അധികാരികളും മതത്തെ തങ്ങളുടെ ഇഷ്ടത്തിന്, താല്പര്യത്തിന് കരുവാക്കി തീർക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണിവിടെ. ജെറുബ്ബാം ന്യായമായും വിചാരിച്ചു, ജെറൂസലത്ത് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകമുണ്ട്, ജനങ്ങൾ കർത്താവിനോട് വിശ്വസ്ത പാലിച്ച് ജെറൂസലമിലേക്ക് പോവുകയാണെങ്കിൽ സാവകാശം രാഷ്ട്രീയമായ പ്രതിബദ്ധതയും അവർക്ക് തന്നോടായിരിക്കുകയില്ല, ജെറൂസലമിനോടായിരിക്കും. അതുകൊണ്ട് മതാത്മകമായൊരു കേന്ദ്രം അവർക്ക് ആവശ്യമാണെന്ന് ജെറുബ്ബാം കരുതി. അതുകൊണ്ട് ചെയ്തത് രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ടാക്കി, രണ്ട് സ്ഥലത്തും രണ്ട് കാളക്കുട്ടിയുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. ഇനി എന്താണ് ഈ കാളക്കുട്ടിയുടെ പ്രത്യേകത? സ്വർണം കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടി. ഈ സ്വർണം കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയെ നമ്മൾ സീനായ് മലയുടെ അടിവാരത്ത് വെച്ച് കാണും. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനം വിമോചിതരായി കാനാൻ ദേശം ലക്ഷ്യം വെച്ച് പോകുന്നത്, ആ യാത്രാമധ്യേ അവർ സീനായ് മലയുടെ അടിവാരത്ത് താവളമടിച്ചു. കർത്താവിൽ നിന്ന് പ്രമാണം സ്വീകരിക്കാനായി മലയിലേക്ക് കയറിപ്പോയ മോശ വൈകുന്നു എന്ന് മനസ്സിലാക്കിയ ജനം അഹ്റോനെ നിർബന്ധിച്ച് അവർ സ്വർണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി. ആ കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇതാ ഇസ്രായേലിൽ നിന്നെ നയിച്ച ദൈവം, നിന്നെ നയിച്ച ദൈവം ഇതാണെന്ന് പറഞ്ഞ് കാളക്കുട്ടിയെയാണ് ആരാധിക്കുക. സ്വർണം കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടി. ഈ കാളക്കുട്ടിയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ജെറുബ്ബാം അവിടെ വിഗ്രഹങ്ങളുണ്ടാക്കി, രണ്ട് ആരാധനാലയങ്ങളുണ്ടാക്കി, അങ്ങനെ മതത്തെ രാഷ്ട്രീയത്തിന് കരുവാക്കി മാറ്റി. ജെറുബ്ബാമിൻ്റെ ഭരണം 22 വർഷം ദീർഘിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണത്തെ ഒട്ടും ഗുണാത്മകമായിട്ടല്ല, പോസിറ്റീവായിട്ടല്ല വിശുദ്ധ ഗ്രന്ഥകാരൻ വിലയിരുത്തുന്നത്. വിശുദ്ധ ഗ്രന്ഥകാരൻ രാജാക്കന്മാരെ വിലയിരുത്തുന്നതിന് ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ, അദ്ദേഹം നേടിയെടുത്ത വിജയങ്ങളോ ജനത്തിന് നൽകിയ സംരക്ഷണമോ വിസ്തൃതമാക്കിയ രാജ്യമോ അതിൻ്റെ മഹത്വമോ ഭൗതികമായ ഒരു കാര്യവുമല്ല വിലയിരുത്തലിന് മാനദണ്ഡമായിട്ട് എടുക്കുക. ഇസ്രായേലിനെ വിമോചിപ്പിച്ച ദൈവമായ യഹോവയോട്, അവിടുത്തെ ഉടമ്പടിയോട് അവർ വിശ്വസ്തത പുലർത്തിയോ ഇല്ലയോ എന്ന ഒരേ ഒരു മാനദണ്ഡമാണ് ദൈവത്തോടുള്ള വിശ്വസ്തത. അതുമാത്രമാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ്റെ കാഴ്ചപ്പാടിൽ വിലയിരുത്തലിൻ്റെ മാനദണ്ഡം. അതുകൊണ്ട് ദൈവത്തോട് ജെറുബ്ബാം അവിശ്വസ്തത പുലർത്തി. ഇസ്രായേലിൻ്റെ ആദ്യ പാപം എന്ന് വേണമെങ്കിൽ പറയാം ജെറുബ്ബാം സ്ഥാപിച്ച ഈ വിഗ്രഹം. തുടർന്ന് വരുന്ന 18 രാജാക്കന്മാരെ കുറിച്ചും ഇതേ വിലയിരുത്തൽ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ നൽകുക. ജെറുബ്ബാമിൻ്റെ വഴിയിലൂടെ നയിച്ചു, ജെറുബ്ബാമിൻ്റെ വഴിയിലൂടെ ജനത്തെ നയിച്ചു, അവൻ ചരിച്ചു, വിഗ്രഹാരാധനയിൽ മുഴുകി. അപ്പോൾ ജെറുബ്ബാം ചെയ്തത് മതത്തെ രാഷ്ട്രീയത്തിന് കരുവാക്കി വിഗ്രഹാരാധനയിലേക്ക് ജനങ്ങളെ നയിക്കുകയാണ്. ജെറുബ്ബാമിൻ്റെ മരണത്തിന് ശേഷം മകൻ നാദാബ് രാജാവായി. അവൻ വെറും 2 വർഷം മാത്രമേ ഭരിച്ചുള്ളൂ. നാദാബിനെ കൊല ചെയ്ത ബാഷ രാജഭരണം ഏറ്റെടുത്തു, 24 വർഷം ഭരിച്ചു. പക്ഷേ ബാഷായുടെ മകൻ ഏല 2 വർഷത്തിനകം വീണ്ടും കൊല ചെയ്യപ്പെട്ടു. ഏലായെ കൊന്ന് രാജാവാകാൻ ശ്രമിച്ച സിമ്രി വെറും 7 ദിവസം മാത്രമാണ് ജീവിച്ചത്. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ആഭ്യന്തര കലാപങ്ങൾ, രാജകീയ കൊലപാതകങ്ങൾ നടക്കുകയാണ്. നാദാബ്, ഏല, സിമ്രി മൂന്നുപേര് കൊല്ലപ്പെട്ടു. സിമ്രിക്ക് ശേഷം ആഭ്യന്തര കലാപം രൂക്ഷമായി. അവസാനം ഓമ്രി എന്നൊരു സൈന്യാധിപനാണ് ഇസ്രായേലിൽ അല്പം സമാധാനം കൊണ്ടുവരിക. ഓമ്രിയുടെ കാലത്ത് ഇസ്രായേൽ, വടക്കൻ രാജ്യമായ ഇസ്രായേൽ വീണ്ടും സമൃദ്ധിയിലേക്ക് പ്രയാണം ചെയ്തു. അസീറിയൻ രേഖകളിൽ സ്ഥാനം പിടിക്കത്തക്ക അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു രാജാവായി തീർന്നു ഓമ്രി. അദ്ദേഹമാണ് ഇസ്രായേലിന് സമറിയ എന്ന തലസ്ഥാനം നേടിക്കൊടുത്തത്. വില കൊടുത്തു വാങ്ങിയതാണ്. 2 ഷെക്കൽ വെള്ളി വിലയായി കൊടുത്ത് സമറിയ മല വാങ്ങി, അത് ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി മാറ്റി. ഇനി അങ്ങോട്ട് 722 ഈ നശിപ്പിക്കപ്പെടുന്നവരെ ഇസ്രായേലിന്റെ തലസ്ഥാനം സമറിയ ആയിരിക്കും. ഓമ്രി വലിയ ഒരു രാജാവായിരുന്നു. വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ നടത്തിയത്. പക്ഷേ ആ ദീർഘവീക്ഷണം കർത്താവിന്റെ പ്രമാണം അനുസരിച്ചായിരുന്നില്ല എന്ന് മാത്രം. സോളമന്റേതുപോലുള്ള ഒരു പോളിസിയാണ് ഓമ്രിയും കൈക്കൊണ്ടത്. അയൽ രാജ്യങ്ങളുമായി സന്ധിയിലേർപ്പെടുക, അതിൻ്റെ ഭാഗമായിട്ടാണ് ടൈർ രാജാവായ ഇത്തോബാലിൻ്റെ മകൾ ജസബലിനെ തൻ്റെ മകന് ഭാര്യയായി സ്വീകരിച്ചത്. അങ്ങനെ അയൽ രാജ്യവുമായി, ശക്തമായ അയൽ രാജ്യവുമായി ഒരു വിവാഹബന്ധത്തിലൂടെ കരാറുണ്ടാക്കി തൻ്റെ രാജ്യം സുരക്ഷിതമാക്കാനായിട്ട് ഓമ്രി ശ്രമിച്ചു. ഓമ്രി മരിച്ച് ശേഷം ആഹാബ് രാജാവായി. BC 874 ആഹാബ് രാജാവായി ഭരണമേറ്റത്, പിതാവായ ഓമ്രിയുടെ മരണത്തിന് ശേഷം. ആഹാബിൻ്റെ ഭരണകാലത്ത് ഇസ്രായേലിൽ വളരെ വലിയ പരിവർത്തനങ്ങൾ, മാറ്റങ്ങളുണ്ടായി. തുടർന്നുള്ള പഠനത്തിന് ഈ മാറ്റങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. മാറ്റങ്ങൾക്ക് മുഖ്യ കാരണമായി തീർന്നത് ആഹാബിൻ്റെ ഭാര്യയായി കടന്നു വന്ന ജസബലാണ്. ബൈബിളിലുടനീളം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, ഏറ്റവും അവസാനമായി വെളിപാടിൻ്റെ പുസ്തകത്തിൽ പോലും ജസബൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ദൈവവിരുദ്ധമായ ശക്തികളുടെ പ്രതീകമായി, വിഗ്രഹാരാധനയുടെ വക്താവായി പ്രത്യക്ഷപ്പെടുന്ന ശക്തയായ ജസബൽ. രാജഭരണത്തിൻ്റെ അധികാരവും ശക്തിയും എന്തുമാത്രമുണ്ടെന്ന് അറിയാമായിരുന്ന, രാജാവിൻ്റെ അവകാശങ്ങൾ എന്താണെന്ന് വ്യക്തമായി ധാരണയുണ്ടായിരുന്ന ജസബൽ, അവളെ നയിച്ചത് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പ്രമാണങ്ങളല്ല, തൻ്റെ പിതാവായി ഇത്തോബാൽ ആചരിച്ചിരുന്ന തൻ്റെ രാജ്യമായ ടൈറിൽ നിലനിന്ന രാജാവിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളുമാണ്. സോളമന്റെ കാലം മുതൽ ഇങ്ങോട്ട് ഇസ്രായേലിൽ ഭരണമാറ്റത്തോടുകൂടി പല മാറ്റങ്ങളും സംഭവിച്ചിരുന്നു. അധികാരം ജനങ്ങളുടെ കയ്യിൽ നിന്ന് രാജാവിൻ്റെ കയ്യിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. നീതിന്യായം നടപ്പിലാക്കുന്നത് നഗര കവാടത്തിലിരിക്കുന്ന മൂപ്പന്മാരോ ശ്രേഷ്ഠന്മാരോ അല്ല, രാജാവിൻ്റെ സേവകന്മാരായിരുന്നു. നിയമങ്ങൾ ഉണ്ടാക്കാനും നടപ്പിലാക്കാനും ജനങ്ങൾക്ക് യാതൊരു പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല. നിയമനിർമ്മാണവും ന്യായവിധിയും അത് നടപ്പിലാക്കലും എല്ലാം രാജാവിൻ്റെ കയ്യിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു സോളമന്റെ കാലം മുതലേ. 12 ഗോത്രങ്ങളുടെ സ്ഥാനത്ത് 12 പ്രവിശ്യകളായി നികുതി പിരിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി 12 പ്രവിശ്യകളായി തിരിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഈ മാറ്റങ്ങൾക്കെല്ലാം ഉപരിയായിട്ടാണ് ജസബലിൻ്റെ കാലത്ത് സംഭവിക്കുക. സോളമൻ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്നു, വിഗ്രഹങ്ങൾക്ക് വേണ്ടി ബലികൾ അർപ്പിച്ചിരുന്നു, ആലയങ്ങൾ പണിതിരുന്നു. പക്ഷേ ഇവിടെ ഇതൊരു ഔദ്യോഗിക പോളിസിയായി മാറുകയാണ്. യാഹ്വയെ ആരാധിക്കുന്നതിൽ വിലക്ക് കൽപ്പിക്കുകയും യാഹ്വയുടെ സ്ഥാനത്ത് ബാൽ, അഷേറ ദേവതകളെ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് ജസബലാണ്. ആരാണ് ബാൽ, ആരാണ് അഷേറ, ഇത് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഇസ്രായേലിലേക്ക് കടന്നു വന്ന വിഗ്രഹാരാധനയുടെ ഭാഗമാണ് ബാൽ ആരാധന. ബാൽ എന്നാൽ നാഥൻ, ഉടയവൻ, കർത്താവ് എന്നൊക്കെയാണ് അർത്ഥം. കാനാൻകാർ ദൈവമായിട്ട് ആരാധിച്ചിരുന്നതാണ് ബാലിനെ. ബാലിൻ്റെ പേരിൽ പല ദൈവങ്ങൾ, പല ദൈവസങ്കല്പങ്ങൾ ബാലിൻ്റെ പേരിലുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഒന്ന്, ഏൽ എന്ന ദേവാധിദേവനും അഷേറ എന്ന ദേവമാതാവും തമ്മിലുള്ള സംയോഗത്തിൽ നിന്ന് ജനിച്ചവനാണ് അത്രേ ബാൽ. അപ്പോൾ അഷേറ എല്ലാ ദൈവങ്ങളുടെയും എല്ലാ പ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവും മാതാവുമാണ് അഷേറ. ആ അഷേറായും അധിദേവനായ ബാൽ, ഏലും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ജനിച്ച ബാൽ. ആ ബാലിനെ കുറിച്ച് പറയുന്നത്, ബാൽ സമുദ്ര നദീ ജലങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുവെന്ന, ദൈവങ്ങൾക്ക് ഭീഷണിയായി ഉയർന്ന ഈ ജലത്തെ അടിച്ചമർത്തി ജലത്തെ രണ്ടായി പിളർന്ന് ആധിപത്യം സ്ഥാപിച്ചത് ബാലാണ്. അപ്പോൾ ബാലിൻ്റെ പടം നിങ്ങൾക്ക് കാണാം. ബാലിൻ്റെ കയ്യിൽ ഒരു വാളുപോലെ ഇടിവാള് പിടിച്ചു നിൽക്കുന്ന പടമാണ്. തലയിൽ കാളയുടെ കൊമ്പ് പോലുള്ള 2 കൊമ്പുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ കാളയുടെ കൊമ്പ്, കയ്യിൽ ഇടിവാള്. ഇങ്ങനെ ഇടിവാള് പിടിച്ചു നിൽക്കുന്ന ബാൽ ജലത്തിന്റെ മേൽ ആധിപത്യമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ബാൽ കനിഞ്ഞെങ്കിലേ ഭൂമിയിൽ മഴ പെയ്യുകയുള്ളൂ, മഴ പെയ്തെങ്കിലേ ഫലപുഷ്ടി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇടിവാണു പിടിക്കുന്ന മഴയുടെ അധിപനായ ബാൽ ഭൂമിയിൽ ഫലപുഷ്ടി നൽകുന്നതിന് ഉത്തരവാദപ്പെട്ട ദൈവമായി കരുതപ്പെട്ടു. ഈ ബാലിന്റെ മാതാവായി കരുതുന്ന അക്ഷേറ, അക്ഷേറയാണ് എല്ലാ ദൈവങ്ങളുടെയും പ്രപഞ്ചത്തിന്റെയും സ്രഷ്ടാവായി കരുതുക. ഇങ്ങനെ അക്ഷേറാ ദേവതയെ സ്രഷ്ടാവായി പരിഗണിക്കുന്ന ജസബൽ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായി കാണുന്ന യാഹ്വയെ ആരാധിക്കാൻ തയ്യാറായില്ല. ഇവിടെ യാഹ്വയാണോ ദൈവം, അക്ഷേറയാണോ ദൈവം എന്ന് ചോദ്യം ഉയർന്നു. അക്ഷേറ തന്നെയാണ് ദൈവം, ആ അക്ഷേറയുടെ മകനായ ബാലാണ് ഇന്നിവിടെ ആധിപത്യം വഹിക്കുന്നത് എന്ന് ജസബൽ തീരുമാനിച്ചു. അതുകൊണ്ട് യാഹ്വയെ ആരാധിക്കുക നിഷിദ്ധമായി പരിഗണിക്കപ്പെട്ടു. യാഹ്വയെ ആരാധകരെ തടവിലാക്കി, അല്ല ഉന്മൂലനം ചെയ്തു. യാഹ്വയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലാണ്ടായി. ബാൽ ദേവനെ ആരാധിക്കണമെന്ന് നിലവന്നു. അങ്ങനെ അനേകർ തടവിലാക്കപ്പെട്ടു, അനേകർ കൊല ചെയ്യപ്പെട്ടു. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന, അവർക്ക് നീതിപരമായ നിയമങ്ങൾ നൽകിയ യാഹ്വെ, സർവശക്തനും സ്രഷ്ടാവുമായ ദൈവേ, ജന മധ്യത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷനാകുന്ന ഒരു അനുഭവമുണ്ടായി. ഈ ബാലിന് കാളയുടെ കൊമ്പ് കൊടുക്കുക മാത്രമല്ല, കൂറ്റനായ കാളയെപ്പോലെ ബാലിനെ ചിത്രീകരിക്കാറുണ്ട്. ചിലപ്പോൾ കാള ബാലിന്റെ വാഹനമായി പരിഗണിക്കപ്പെടാറുണ്ട്. കാളയുടെ പ്രത്യേകത ബൈബിളിൽ, പ്രത്യേകിച്ചും കാനാൻ ദേശത്ത് സെമിറ്റിക് ഭാഷയിലൊക്കെ കാള കൂറ്റൻ ശക്തിയുടെ പ്രതീകമാണ്, അതുപോലെ തന്നെ ഫലപുഷ്ടിയുടെയും പ്രതീകമാണ്. അപ്പോൾ ഫലപുഷ്ടിയുടെ ദൈവമായ ബാലിന്റെ പ്രതീകമായി കാളയെ ഉണ്ടാക്കുക, കാളയെ ആരാധിക്കുക. വാസ്തു കാളയെ ആരാധിക്കുമ്പോൾ കാള പ്രതിനിധാനം ചെയ്യുന്ന ബാലിനെയാണ് ആരാധിക്കുക. ഇപ്പോഴ് ജസബലിന്റെ ഭരണത്തോടുകൂടി ഇസ്രായേലിലേക്ക് ബാൽ ആരാധന കടന്നു വന്നു. യാഹ്വയിലുള്ള വിശ്വാസം സാവകാശം ക്ഷയിച്ചു. ഇപ്പോൾ രാജഭരണത്തോടുകൂടി സംഭവിക്കുന്നതാണ്. ഇനി വിഗ്രഹാരാധന കടന്നു വരുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യേകതകൾ എന്താണ്? ദൈവത്തെ, സത്യദൈവമായ യാഹ്വയെ തിരസ്കരിച്ചു കഴിയുമ്പോൾ ആ സമൂഹത്തിന് എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ? എന്തുകൊണ്ടാണ് ബാൽ ആരാധനയും വിഗ്രഹാരാധനയും അവർക്ക് കൂടുതൽ സ്വീകാര്യമായി പ്രത്യക്ഷപ്പെട്ടത്? നമ്മളത് നാളെ പഠന വിഷയമാക്കും. അതുപോലെ തന്നെ ഈ ബാൽ ആരാധന നടപ്പിലാക്കിയപ്പോൾ ബാലിനെ ദൈവമായി ആരാധിക്കുന്ന ജനങ്ങളോട് ദൈവത്തെക്കുറിച്ച്, സത്യദൈവത്തെക്കുറിച്ച് പറയാൻ ആരെങ്കിലും ഉണ്ടായോ? അതും നമ്മൾ നാളെ കാണും. നാളെ നമ്മൾ കാണാൻ പോകുന്നത് സത്യദൈവമായ യാഹ്വയും കാനാൻ ദൈവമായി ആരാധിച്ചിരുന്ന ബാലും തമ്മിലുള്ള സംഘട്ടനം. അത് ഏലിയായും അഹാബും തമ്മിൽ, ഏലിയായും ജസബലും തമ്മിൽ, ഏലിയായും വ്യാജപ്രവാചകനും തമ്മിലുള്ള സംഘട്ടനമായി കാണും. നാളെ നമ്മൾ പ്രവാചകന്മാർ രംഗപ്രവേശം ചെയ്ത ആ സംഭവത്തെക്കുറിച്ചായിരിക്കും പഠന വിഷയമാക്കുക. നമ്മൾ ഇന്നത്തെ പഠനം ഇവിടെ സമാഹരിക്കുക. ജനം രണ്ടായി പിളർന്നു. എന്തായിരുന്നു അതിൻ്റെ കാരണം? ഏത് കാരണത്താലാണ് ഇസ്രായേൽ ജനം, ഒന്നായിരം ജനം രണ്ടായി പിളർന്നത്? ഈ രണ്ടായി പിളർന്ന ജനം എന്താണ് ആഗ്രഹിച്ചത്? എന്താണ് ആവശ്യപ്പെട്ടത്? എന്താണ് അവർക്ക് സംഭവിച്ചത്? ഒരു അധികാരിയുടെ നയമില്ലാത്ത പെരുമാറ്റം, വിവേകശൂന്യമായ അഹങ്കാരത്താൽ, ഔദ്ധ്യത്താൽ പ്രചോദിതനായ ഒരു രാജാവിൻ്റെ തീരുമാനങ്ങളാണ് ജനത്തിന് ദുരിതമായി ഭവിച്ചത്. രക്ഷാചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ടിത്. അധികാരികൾ വിനയമുള്ളവരായിരിക്കണം, അധികാരികൾ വിവേകമുള്ളവരായിരിക്കണം. അധീനരുടെ മേൽ കുതിര കയറുന്നവരായിരിക്കരുത്. അടിച്ചമർത്തി ഭരിക്കാമെന്ന് വിചാരിക്കുന്ന അധികാരികൾ തെറ്റുപറ്റുന്നു. അവസാനം അധികാരികളും അധീനരും ഒരുപോലെ അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. എപ്രകാരമുള്ള അധികാരമാണ് നമ്മൾ നിലനിർത്തുന്നത്? അധികാരത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം എന്താണ്? നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങ് കനിഞ്ഞ് മോചിപ്പിച്ച് പ്രമാണങ്ങൾ നൽകി വളർത്തിക്കൊണ്ടുവന്ന ജനം മഹത്വത്തിൻ്റെ ഉച്ചകോടിയിൽ നിന്ന് പിളർന്ന് തകരുന്ന ചിത്രം ഞങ്ങൾ കണ്ടു. അവിവേകവും അഹങ്കാരവും ഔദ്ധത്യവും ഇതിന് കാരണമായി തീർന്നു. അതോടൊപ്പം അങ്ങയ്ക്ക് പകരം വിഗ്രഹങ്ങളെ ആരാധിച്ചത്. കർത്താവായ ദൈവമേ, വിനയമുള്ളവരാക്കണമേ ഞങ്ങളെ. ഞങ്ങളെ, ഞങ്ങളുടെ അധികാരികളെയും സ്നേഹത്തിലും വിനയത്തിലും വളർത്തണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന്, അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിക്കുന്നിടത്തോളം കാലം മാത്രമേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമാധാനവും നിലനിൽപ്പും ഉണ്ടാവുകയുള്ളൂ എന്ന് ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടു.